നീതിമാനായ മനുഷ്യൻ ക്രൂശിൽ കടന്നുച്ചരിച്ച മൂന്നാമത്തെ മൊഴി യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:26 കാണാം. സെയിന്റ് ജോൺ chapter 19:26. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. 27 പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ദ കെയറിംഗ് സൺ, കരുതുന്ന മകൻ. ന്യൂ ജനറേഷൻ എന്ന പേരിൽ ചിലർ അമ്മമാരെ മറക്കുമ്പോഴും അമ്മമാരെ കരുതുന്ന കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ നന്ദി കരേറ്റുന്നു. എല്ലാം ക്ഷമിക്കുന്ന, എല്ലാം സഹിക്കുന്ന, ജീവിതവിധകൾ തങ്ങളുടെ ആരോഗ്യത്തെയും മനസ്സിനെയും തകർക്കുമ്പോഴും പ്രാർത്ഥനയോടെ തങ്ങളുടെ മക്കളെ പിന്തുടരുന്ന സ്നേഹമാണ് ഒരമ്മയുടേത്. ഓഫ് ഓൾ ദ ഗിഫ്റ്റ്സ് ദറ്റ് ലൈഫ് ഹാസ് ടു ഓഫർ, എ ലവിംഗ് മദർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദം ഓൾ. ക്രിസ്ത്യാനികൾ കടൽ തീരത്തുള്ള ദീപസ്തംഭം പോലെയാണ്. ദീപസ്തംഭത്തിൻ്റെ ചുവട്ടിൽ ഇരുട്ടും, എന്നാൽ സ്തംഭത്തിൻ്റെ പ്രകാശം വളരെ ദൂരേക്കുമാണ് എത്തുന്നത്. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ പലപ്പോഴും തൊട്ടടുത്തുള്ളത് കാണുക ചെയ്യാറില്ല. എന്നാൽ കാൽവറി ക്രൂശിൻ്റെ ചുവട് നമുക്കൊരു വ്യത്യസ്ത അനുഭവമാണ് തരുന്നത്. അതിവ്യഥയിലും ചുവട്ടിൽ നിൽക്കുന്നവരെ യേശു കണ്ടു. അതിൽ പ്രധാനി തൻ്റെ അമ്മ തന്നെയായിരുന്നു. സ്ത്രീകളിൽ ഭാഗ്യവതി എന്ന് വിളിക്കുമ്പോഴും ഒരു സ്ത്രീയും ഇന്നു വരെ അനുഭവിക്കാത്ത വ്യഥകളാണ് ഈ സ്ത്രീ അറിയുകയും കാണുകയും ചെയ്തത്. മരക്കുരിശുമായുള്ള ഗോൽഗൊല്ലയിലേക്കുള്ള വ്യസന വഴികളിൽ യേശുവിൻ്റെ അമ്മയായ മറിയയും മറ്റ് സ്ത്രീകളോടൊപ്പം ഉണ്ടായിരുന്നു. തൻ്റെ മകനോട് ദുഷ്ടന്മാർ കാട്ടിയ ക്രൂരത കണ്ട് ആ അമ്മയുടെ ഹൃദയം തകർന്നത് എപ്രകാരമെന്ന് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. മറ്റാരും ആ വേദന കണ്ടില്ല എങ്കിലും യേശു തൻ്റെ അമ്മയുടെ വേദന കണ്ടു. തൻ്റെ അമ്മയുടെ ഏൽപ്പിക്കുവാൻ, തൻ്റെ അമ്മയെ ഏൽപ്പിക്കുവാൻ ഒരാളെ യേശു ആ കാൽവറിയുടെ ചുവട്ടിൽ തിരഞ്ഞു. ശിഷ്യന്മാരെല്ലാം ഭയന്ന് ഓടിയെങ്കിലും ഗുരുവിനോട് സ്നേഹമുള്ള ഒരു ശിഷ്യൻ, പ്രിയ ശിഷ്യൻ, അവനത് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. യേശുവിൻ്റെ കണ്ണ് അവനിൽ ഉടക്കി. മറിയെ തൻ്റെ അമ്മയായും യോഹന്നാനെ തനിക്ക് പകരം മകനായും കാണുവാൻ യേശു രണ്ടുപേരെയും ആഹ്വാനം ചെയ്യുന്നു. അന്നു മുതൽ യോഹന്നാൻ ആ സ്ത്രീയെ അവൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. കാഴ്ചക്കാരായി ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവരിൽ മറിയയുടെ മറ്റു മക്കൾ കണ്ടേക്കാം. എന്നാൽ ലോകസ്നേഹികളായ അവരെ ഏൽപ്പിക്കുവാൻ യേശു മടിച്ചു. ഇന്ന് പല മാതാപിതാക്കന്മാരുടെ മക്കൾ ലോകസ്നേഹികളാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ജീവൻ പോയ അമ്മയുടെ മൃതദേഹം ഭവനത്തിൽ സൂക്ഷിച്ചു വെച്ച് വിരലടയാളം കൊണ്ട് പെൻഷൻ വാങ്ങുന്ന മക്കൾ, എത്ര ക്രൂരന്മാരാണിവർ. അതിവ്യഥയിൽ നിൽക്കുമ്പോഴും ആശ്വസിപ്പിക്കുന്ന നോട്ടം കൊണ്ട് സമാധാനിപ്പിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. എന്നാൽ യേശുവിൻ്റെ ആ നോട്ടം ഈ സഹോദരങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അവർ ലോകത്തിൻ്റെ പദവികളാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് യേശു തൻ്റെ അമ്മയെ അവരെ ഏൽപ്പിക്കാൻ മടിച്ചത്. ഈ കാഴ്ചക്കാരായി നിൽക്കുന്നവരിൽ പലരും ഈ മനുഷ്യൻ നീതിമാനാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാലും തക്ക സമയത്ത് മിണ്ടുവാൻ അവരാരും ധൈര്യം കാണിച്ചില്ല. മറിയ ക്രൂശിൻ്റെ അടുക്കലേക്ക് അവസാന നിമിഷം വരെ എത്തി. അവിടെ യേശു വിളിക്കുന്നത് സ്ത്രീയെ എന്നാണ്. ആ വിളി സകല ബഹുമാനവും സ്നേഹവും നൽകിക്കൊണ്ട് തന്നെയാണ്. ചിലർ വിമർശകരുടെ അഭിപ്രായം, യോഹന്നാൻ മാത്രമേ ഈ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിന് കാരണം യേശു സ്ത്രീയെ എന്ന് വിളിച്ചതും മറിയയെ ആരും ആരാധന മൂർത്തിയാക്കരുത് എന്ന ഉദ്ദേശത്തോടെ കൂടെ ആയിരുന്നുമെന്നുമാണ് ചിലരുടെ അഭിപ്രായം. ഇന്നത്തെ തലമുറയ്ക്ക് അമ്മമാരെ സ്നേഹിപ്പാൻ യേശു നല്ലൊരു മാതൃകയാകട്ടെ. നമ്മുടെ കൽപ്പനകളിൽ ഒരെണ്ണമാണ്, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. കുഞ്ഞുങ്ങളെ, മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നവരായിത്തീരുവാൻ യേശുവിൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനം തരട്ടെ. നീതിമാന്റെ ക്രൂശിൽ കടന്നുള്ള നാലാമത്തെ മൊഴി മത്തായി എഴുതിയ സുവിശേഷം 27:46 വാക്യത്തിൽ കാണാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഫോർസേക്കൺ സൺ, തിരസ്കരിക്കപ്പെട്ട പുത്രൻ. ക്രൂശിക്കപ്പെട്ട സമയം മുതൽ മരണസമയം വരെയുള്ള 6 മണിക്കൂർ യേശു കഠിനവേദ അനുഭവിച്ചു. ആദ്യത്തെ 3 മൊഴിയും തൻ്റെ ചുറ്റുമുള്ളവരെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. ഇപ്പോൾ രക്തം വിയർപ്പായി, ഗച്ഛമനയിൽ വീണതും തുടർന്നുള്ള ശാരീരിക പീഡനത്തിൻ്റെ കഠിനതയും അനുഭവിച്ച വ്യക്തി 6 മണിക്കൂർ കൊണ്ട് വേദന അനുഭവിക്കുവാൻ ഇടയായി. വേദനയിൽ പ്രകൃതി പോലും വെളിച്ചത്തെ പിൻവലിച്ച് ഇരുട്ടിലായി ദുഃഖത്തെ പ്രകടിപ്പിച്ചു. തിരസ്കരണത്തിൻ്റെ അനുഭവം യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തേതായിരുന്നില്ല. അമ്മയൊഴികെ കുടുംബക്കാർ നേരത്തെ തന്നെ ഉപേക്ഷിച്ചു. സ്വന്തം ഗ്രാമമായ നസറത്തിലുള്ളവർ യേശുവിനെ പുറന്തള്ളുകയാണ് ചെയ്തത്. യേശു വളർന്ന നസറത്തിലെ അനുഭവം ഇതായിരുന്നു എങ്കിൽ യെരുശലേമിലെ അനുഭവം വ്യത്യസ്തമല്ലായിരുന്നു. ഇപ്പോൾ ശിഷ്യന്മാരും യേശുവിനെ തിരസ്കരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. മറ്റെല്ലാവരും തിരസ്കരിച്ചപ്പോഴും പിതാവ് തന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്ന ചിന്ത ഒരു ഉണർവിൻ്റെ ഘടകമായിരുന്നു. അതിനാലാണ് പിതാവിനോട് അറിയാതെ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാൻ അപേക്ഷിച്ചത്. എന്നാൽ ഇപ്പോൾ പിതാവും തന്നെ കൈവിട്ടുവോ എന്ന ദയനീയ ചോദ്യം പുറത്തു വന്നു. വാർദ്ധക്യകാലത്ത് ലഭിച്ച മകൻ ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാനുള്ള നിർദ്ദേശം നൽകിയ ദൈവം കത്തി ഓങ്ങി അബ്രഹാമിനോട് ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന നിർദ്ദേശം നൽകി. ആ ദൈവം എന്തുകൊണ്ടാണ് പുത്രൻ്റെ വേദനയിൽ കണ്ണടച്ചത്? ന്യായമായ സംശയം തോന്നാം. എന്നാൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലം പുത്രൻ അനുഭവിക്കേണ്ടതിനാലാണ് പിതാവ് ആ മുഖം മറച്ചത്. നമ്മെ പിതാവ് അത്രത്തോളം സ്നേഹിക്കുന്നു. പുത്രൻ്റെ വേദന പിതാവിനും ദുഃഖമാണ്, പക്ഷേ നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നതിനാൽ അദ്ദേഹം മുഖം മറച്ചു കളഞ്ഞു. ദൈവ കോപാഗ്നിയിൽ വെന്തുരുകുന്ന പുത്രൻ്റെ കഠിന നിലവിളിയിൽ അതാ മന്ദിരത്തിലെ തിരശ്ശീല രണ്ടായി കീറിപ്പോയി. നാം എത്ര ഭാഗ്യമുള്ളവർ! ഇനി പാപപരിഹാര ബലിയുടെ ആവശ്യമില്ല. യേശു ഭൂമിക്കും ആകാശത്തിനും മധ്യേ തൂങ്ങിക്കിടന്നപ്പോൾ മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് കടന്നുചെല്ലുവാനുള്ള വഴി തുറന്ന് സ്വർഗത്തിൽ നിന്നയച്ച ഗോവേണിയായി അവൻ തീരുകയത്രേ ചെയ്തത്. തെറ്റിൽ വീഴാതിരിപ്പാൻ ഈ നിലവിളി നമ്മുടെ കാതുകളിൽ എപ്പോഴും മുഴങ്ങട്ടെ. നാം തെറ്റിൽ വീഴുമ്പോൾ ഓർക്കുക നമുക്ക് വേണ്ടി വേദന അനുഭവിച്ചവൻ്റെ നിലവിളി, അതിക്രൂരമായ വേദന അനുഭവിച്ചവൻ്റെ നിലവിളി. അത് ഓർക്കുകയാണെങ്കിൽ നിശ്ചയമായും നാം ആ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറുക തന്നെ ചെയ്യും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതിൻ്റെ തുടർഭാഗം BibleStudy.co.in മലയാളം സെക്ഷനിൽ ബൈബിൾ സ്റ്റഡി മലയാളത്തിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ദയവായി അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. BibleStudy.co.in വേണ്ടി ഈ രണ്ട് മൊഴികളും തയ്യാറാക്കിയത് ശാന്തമ്മ വർഗീസ്.